Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച സമ്മേളനത്തിൽ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ദരിദ്ര രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്കും യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ഫെബ്രുവരി 5 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിലാണ് ബുദ്ധിമുട്ടേറിയ അജപാലന മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. നമ്മുടെ ഈ ലോകം കൂടുതൽ സന്തോഷപൂർണവും സാഹോദര്യപരവുമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും സമാധാനം സ്ഥാപിക്കുന്നവരായിരിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. പാലസ്തീൻ അഭയാർത്ഥികൾക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. യുദ്ധങ്ങളും സായുധ സംഘർഷങ്ങളും മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈവിടാതെ ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ പൊതുകൂടിക്കാഴ്ചാവേളകളിലെന്നപോലെ ഫെബ്രുവരി 5 ബുധനാഴ്ച നടത്തിയ പൊതുകൂടിക്കാഴ്ചാവേളയിലും യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. പാലസ്തീൻ അഭയാർത്ഥികളെ നമുക്ക് അനുസ്മരിക്കാമെന്നു പറഞ്ഞ പാപ്പ ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീന എന്നിവിടങ്ങളെ പ്രത്യേകം പരാമർശിക്കുകയും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയും ചെയ്തു. നിരവധി രാജ്യങ്ങളാണ് യുദ്ധങ്ങൾ മൂലം സഹനങ്ങളിലൂടെ കടന്നുപോകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പൊതുകൂടിക്കാഴ്ചയുടെ അവസാനം ഇറ്റാലിയൻ ഭാഷക്കാരായ തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് യുദ്ധങ്ങളും സായുധ സംഘർഷങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള തന്റെ ആഹ്വാനം പാപ്പ പുതുക്കിയത്. താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നുവെങ്കിലും കോംഗോയിലെ ജനങ്ങൾ കടുത്ത ഭീതിയിലെന്ന് ഗോമ ബിഷപ്പ്. സായുധ സംഘർഷങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും സാധാരണ ജനം കടുത്ത ഭീതിയിലാണ് കഴിയുന്നതെന്നും ആശുപത്രികളിലെയും അഭയാർത്ഥി കേന്ദ്രങ്ങളിലെയും സ്ഥിതിഗതികൾ ആശാവഹമല്ലെന്നും ഗോമ രൂപതാധ്യക്ഷൻ ബിഷപ്പ് വില്ലി ഗുംബി ഫീദസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. വടക്കൻ കിവുവിന്റെ തലസ്ഥാനമായ ഗോമ ജനുവരി 27 തിങ്കളാഴ്ച വിമത സംഘടനയായ M23 പിടിച്ചടക്കിയിരുന്നു. മരുന്നിന്റെയും ചികിത്സാ ഉപകരണങ്ങളുടെയും കുറവുമൂലം പരിക്കേറ്റവരുൾപ്പെടെ ആശുപത്രിയിലെത്തുന്നവർക്ക് ശരിയായ രീതിയിൽ ചികിത്സ ലഭ്യമാകുന്നില്ലെന്നും ഫീദസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സംഘർഷങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് വടക്കൻ കിവു പ്രദേശത്തു നിന്നുള്ള 10 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഗോമയിലുണ്ടായിരുന്നത്. ഫെബ്രുവരി 3 മാനവിക കാരണങ്ങൾ കണക്കിലെടുത്ത് വിമതർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. സിറിയയിൽ 50 ലക്ഷത്തോളം കുട്ടികൾ സ്ഫോടകായുധങ്ങളുടെ ഭീഷണി നേരിടുന്നുവെന്ന് യുണിസെഫ്. സ്ഫോടകായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണി മൂലം ജീവിതം അപകടത്തിലായ സിറിയയിലെ കുട്ടികൾക്ക് അടിയന്തര സഹായം ആവശ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏതാണ്ട് 50 ലക്ഷത്തോളം കുട്ടികളാണ് സ്ഫോടകായുധ ഭീഷണി നേരിടുന്നതെന്ന് ഫെബ്രുവരി 4 ചൊവ്വാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കൂടി യുണിസെഫ് അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യമായ സിറിയയിൽ ദീർഘനാളുകളായി തുടരുന്ന അരക്ഷിതാവസ്ഥ മൂലം ഏതാണ്ട് 25 ലക്ഷത്തോളം കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടാനാകുന്നില്ലെന്നും യുണിസെഫ് തങ്ങളുടെ സന്ദേശത്തിൽ കുറിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഫ്രാൻസിസ് പാപ്പയും സിറിയയിൽ സമാധാനം പുലരുന്നതിനുവേണ്ടി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചിരുന്നു. രാജ്യത്ത് കുട്ടികൾക്ക് സുരക്ഷയൊരുക്കുന്നതിനും അവരുടെ അന്തസ്സ് മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അവർക്ക് പ്രത്യാശാപൂർവമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിനും വേണ്ടി തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. അഭയാർത്ഥികൾ വലിയ വിവേചനങ്ങൾക്ക് ഇരകളാകുന്നുവെന്ന് യുണിസെഫ്. അഭയാർത്ഥികൾ കടുത്ത അനീതികൾക്ക് വിധേയരാകുന്നുവെന്നും ആളുകൾ സംശയത്തോടും ഭയത്തോടും കൂടിയാണ് അവരെ നോക്കിക്കാണുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. February 4 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലൂടെയാണ് അഭയാർത്ഥികൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ഇറ്റലിയിലെ യുണിസെഫ് ഘടകം പ്രസ്താവന നടത്തിയത്. വർണ്ണ മതവിവേചനങ്ങൾ ഉൾപ്പെടെയുള്ള അനീതികൾക്കും അഭയാർത്ഥികൾ ഇരകളാകുന്നുണ്ടെന്ന് യുണിസെഫ് വ്യക്തമാക്കി. 2024 ഇറ്റലിയിലെത്തിയ കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടുന്ന അഭയാർത്ഥികൾക്കിടയിൽ നടത്തിയ പഠനങ്ങളുടെ ഫലമാണ് യുണിസെഫ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപ്പാപ്പയുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹം കേൾക്കാം. പതിവ് പോലെ ഈ ബുധനാഴ്ചയും ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ പ്രതിവാര പൊതുകൂടിക്കാഴ്ച അനുവദിച്ചു. നല്ല തണുപ്പനുഭവപ്പെട്ട ഒരു ദിനമായിരുന്നെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായി ആയിരങ്ങൾ പൊതുദർശന പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു. പൊതുകൂടിക്കാഴ്ച വേദി കഴിഞ്ഞ വാരത്തിലെന്നതുപോലെ തന്നെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ സമീപത്തുള്ള അതിവിശാലമായ പോൾ ആറാമൻ ശാലയായിരുന്നു. ചക്രക്കസേരയിലിരുന്ന് ശാലയിലെത്തിയ പാപ്പായെ ജനസഞ്ചയം കരഘോഷത്തോടെയും ആനന്ദാരവങ്ങളോടെയും വരവേറ്റു. റോമിലെ സമയം രാവിലെ 9 കഴിഞ്ഞപ്പോൾ, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 പാപ്പ തൃത്വിക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗ പാരായണം ആയിരുന്നു.
In those days, Mary set out and went with haste into the hill country to a city of Judah.
ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ലൂക്കായുടെ സുവിശേഷം 1:39-42 വാക്യങ്ങൾ. ഈ വായനയ്ക്ക് ശേഷം പാപ്പ താൻ പ്രത്യാശയുടെ ജൂബിലിയോടനുബന്ധിച്ച് യേശു നമ്മുടെ പ്രത്യാശ എന്ന ശീർഷകത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രബോധന പരമ്പര തുടർന്നു. താൻ ദൈവപുത്രന്റെ അമ്മയാകുമെന്ന മംഗളവാർത്ത ലഭിച്ച മറിയം ഉടനെ തന്നെ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവം ആയിരുന്നു പാപ്പായുടെ വിചിന്തനത്തിന് ആധാരം.
Voglio chiedere scusa perché con questo forte raffreddore è difficile per me parlare.
തനിക്ക് ശക്തമായ ജലദോഷമുള്ളതിനാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെളിപ്പെടുത്തിയ പാപ്പ ക്ഷമാപണം നടത്തുകയും പ്രഭാഷണം വായിക്കാൻ താൻ ഒരു സഹോദരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം തന്നേക്കാൾ നന്നായി വായിക്കുമെന്നും പറയുകയും ചെയ്തു. തുടർന്ന് വത്തിക്കാൻ സംസ്ഥാന കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥനായ വൈദികൻ പിയർ ലൂയിജി ജിറോളി പാപ്പായുടെ പ്രസംഗം പാരായണം ചെയ്തു.
Cari fratelli e sorelle, buongiorno. Contempliamo oggi la bellezza di Gesù Cristo, nostra speranza nel mistero della visitazione. La Vergine Maria.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന മനോഹാരിതയെക്കുറിച്ച് ഇന്നു നാം സന്ദർശന രഹസ്യത്തെ ആധാരമാക്കി ധ്യാനിക്കുന്നു. കന്യകാമറിയം വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്നു. എന്നാൽ എല്ലാറ്റിനുമുപരിയായി അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ യേശു സക്കറിയ തന്റെ സ്തുതിഗീതത്തിൽ പറയുന്നതുപോലെ തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. ദൈവദൂതൻ തന്നോട് വിളംബരം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അമ്പരപ്പിനും അത്ഭുതത്തിനും ശേഷം മറിയം ബൈബിളിൽ വിളിക്കപ്പെട്ട എല്ലാവരെയും പോലെ എഴുന്നേറ്റ് യാത്ര പുറപ്പെടുന്നു. കാരണം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തോട് പരിധികളില്ലാത്ത സന്നദ്ധതയോടെ പ്രത്യുത്തരിക്കാൻ മനുഷ്യന് കഴിയുന്ന ഒരേയൊരു പ്രവൃത്തിയാണത്. ഇസ്രായേലിന്റെ ഈ കൊച്ചുമകൾ ലോകത്തിൽ നിന്ന് തന്നെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള അപകടങ്ങളെയും വിധികളെയും അവൾ ഭയപ്പെടുന്നില്ല. മറിച്ച് അവൾ പരോന്മുഖമായി ചരിക്കുന്നു. സ്നേഹിക്കപ്പെടുന്ന അനുഭവം ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾ സ്നേഹത്തെ ചംക്രമണം ചെയ്യുന്ന ഒരു ശക്തി അനുഭവിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് പറയുന്നതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. കോറിന്തോസുകാർക്കുള്ള 2:5-14 അത് നമ്മെ തള്ളുന്നു, അത് നമ്മെ ചലിപ്പിക്കുന്നു. മറിയത്തിന് സ്നേഹത്തിന്റെ പ്രേരണ അനുഭവപ്പെടുകയും അവൾ തന്റെ ബന്ധുവായ ഒരു സ്ത്രീയെ സഹായിക്കാൻ പോകുകയും ചെയ്യുന്നു. ഒരു വൃദ്ധയായ ആ സ്ത്രീ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം അപ്രതീക്ഷിത ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവളുടെ പ്രായത്തിൽ അത് നേരിടുക പ്രയാസമേറിയ കാര്യമാണ്. എന്നാൽ അസാധ്യമായ കാര്യങ്ങളുടെ ദൈവത്തിലുള്ള തന്റെ വിശ്വാസവും അവന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിലുള്ള തന്റെ പ്രത്യാശയും പങ്കുവയ്ക്കാൻ കന്യക എലിസബത്തിന്റെ പക്കലേക്ക് പോകുന്നു. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അതിശയിപ്പിക്കുന്ന ഒരു ഫലം ഉളവാക്കുന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്ന കൃപ നിറഞ്ഞവളുടെ സ്വരം വൃദ്ധയായ എലിസബത്ത് സ്വന്തം ഗർഭപാത്രത്തിൽ വഹിക്കുന്ന കുഞ്ഞിൽ ഒരു പ്രവചനത്തെ ഉണർത്തുകയും അവളിൽ ഇരട്ട അനുഗ്രഹവചസ്സുകൾ ഉളവാക്കുകയും ചെയ്യുന്നു. നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ലൂക്ക 1:42. ഇതോടൊപ്പം മറ്റൊരനുഗ്രഹവും, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വാക്യം 45. തന്റെ പുത്രന്റെ മിശിഹാസ്വത്വത്തെയും അമ്മയെന്ന തന്റെ ദൌത്യത്തെയും അംഗീകരിക്കുന്ന മറിയം അവളെക്കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസവും പ്രത്യാശയും സന്തോഷവും നിറഞ്ഞ ഒരു സ്തുതി അവളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു. അത് അനുദിനം സഭയിൽ സായാഹ്ന പ്രാർത്ഥനയിൽ മുഴങ്ങുന്നു. മഞ്ഞീഫിക്കാത്ത് അഥവാ മറിയത്തിന്റെ സ്തോത്രഗീതം. ലൂക്ക 1:46-55 വാക്യങ്ങൾ. കർത്താവിന്റെ എളിയ ദാസിയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്ഷകനായ ദൈവത്തിനുള്ള ഈ സ്തുതി ഇസ്രായേലിന്റെ പ്രാർത്ഥനയെ സംക്ഷേപിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്ന ഒരു ഉദാത്ത സ്മരണികയാണ്. ബൈബിൾ അനുരണനങ്ങളാൽ ഇഴചേർന്ന ഇത് മറിയം ഒറ്റയ്ക്ക് പാടാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പൂർവപിതാക്കന്മാരോടൊപ്പം ആലപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. തന്റെ പ്രഭാഷണത്തിൽ യേശു ഭാഗ്യവാന്മാർ എന്ന് പ്രഖ്യാപിക്കുന്ന എളിയവരോടുള്ള അവിടുത്തെ അനുകമ്പ അവൾ ഉയർത്തിക്കാട്ടുന്നു. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ മോചനത്തിന്റെ ഓർമ്മകൾ പശ്ചാത്തലമാക്കിയുള്ള മറിയത്തിന്റെ സ്തോത്രഗീതത്തെ ഒരു വീണ്ടെടുപ്പ് ഗാനമാക്കി മാറ്റുന്നതും പെസഹായുടെ ഘടകങ്ങളുടെ വലിയ സാന്നിധ്യമാണ്. ക്രിയകളെല്ലാം ഭൂതകാലത്തിലാണ്, അവ വർത്തമാനകാലത്തെ വിശ്വാസം കൊണ്ട് പ്രകാശിപ്പിക്കുകയും ഭാവിയെ പ്രത്യാശ കൊണ്ട് പ്രഭാപൂരിതമാക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ഓർമ്മകളാൽ പൂരിതമാണ്. മറിയം ഗതകാല കൃപയെക്കുറിച്ച് പാടുന്നു, എന്നാൽ അവൾ ഭാവിയെ ഗർഭപാത്രത്തിൽ വഹിക്കുന്ന വർത്തമാനകാല സ്ത്രീയാണ്. ഈ സ്തോത്രഗീതത്തിന്റെ ആദ്യ ഭാഗം ഉടമ്പടി പൂർണമായി പാലിക്കുന്ന ദൈവജനത്തിന്റെ സൂക്ഷ്മരൂപമായ മറിയത്തിൽ ദൈവം പ്രവർത്തിച്ചവയെ പ്രകീർത്തിക്കുന്നു. രണ്ടാമത്തേത് തന്റെ മക്കളുടെ ചരിത്രത്തിന്റെ സ്ഥൂല രൂപത്തിൽ പിതാവിന്റെ പ്രവർത്തനത്തെ സ്മരണ, കാരുണ്യം, വാഗ്ദാനം എന്നീ പ്രധാന പദങ്ങളിലൂടെ വിശദീകരിക്കുന്നു. കൊച്ചുമറിയത്തിൽ വലിയ കാര്യങ്ങൾ നിറവേറ്റാനും അവളെ കർത്താവിന്റെ അമ്മയാക്കാനുമായി അവളിൽ കനിഞ്ഞ കർത്താവ് അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത സാർവത്രിക അനുഗ്രഹം ഓർമ്മിച്ചുകൊണ്ട് പുറപ്പാടു മുതൽ തന്റെ ജനത്തെ രക്ഷിക്കാൻ ആരംഭിച്ചു. എന്നേക്കും വിശ്വസ്തനായ ദൈവമായ കർത്താവ് ഉടമ്പടിയിൽ വിശ്വസ്തരായ ജനങ്ങളിൽ തലമുറ തലമുറയായി കരുണാർദ്ര സ്നേഹം അഭങ്കുരം ഒഴുക്കി. ഇപ്പോൾ അവിടുന്ന് ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനയച്ച തന്റെ പുത്രനിൽ രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയും വിശ്വാസികളുടെ സമൂഹത്തിലും മിശിഹ കാലത്തിന്റെ പൂർണതയിൽ നേടിയെടുത്തതുവരെയുമുള്ള തുടർന്നുള്ള എല്ലാ മോചനങ്ങളെയും മനസ്സിലാക്കുന്നതിനുള്ള വ്യാഖ്യാന വിഭാഗമായിട്ടാണ് പെസഹ കാണപ്പെടുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമുക്ക് കർത്താവിനോട് അവന്റെ ഓരോ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണത്തിനായി കാത്തിരിക്കാൻ കഴിയുന്ന കൃപയ്ക്കായും നമ്മുടെ ജീവിതത്തിലേക്ക് മറിയത്തെ സ്വാഗതം ചെയ്യാൻ സഹായിക്കുന്നതിനായും പ്രാർത്ഥിക്കാം. വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഓരോ ആത്മാവും ദൈവവചനം ഗർഭം ധരിക്കുകയും അതിന് ജന്മമേകുകയും ചെയ്യുന്നു എന്ന് അവളുടെ മാതൃക പിന്തുടരുന്നതിലൂടെ നമുക്കെല്ലാവർക്കും കണ്ടെത്താൻ കഴിയട്ടെ.
Chiediamo oggi al Signore la grazia di saper attendere il compimento di ogni sua promessa e di aiutarci ad accogliere nelle nostre vite la presenza di Maria.
പാപ്പായുടെ ഈ പ്രഭാഷണം പാരായണം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ സംഗ്രഹം ആംഗ്ലവും അറബിയും ചൈനീസും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു. ജലദോഷം മൂലം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പാപ്പ പതിവ് പോലെ പൊതുകൂടിക്കാഴ്ച പരിപാടിയുടെ അവസാനം ഇറ്റലിക്കാരെ അഭിവാദ്യം ചെയ്തു.
Pensiamo ai paesi che soffrono la guerra, la martoriata Ucraina, Israele.
യുദ്ധത്തിന്റെ ഫലമായി ഉക്രൈൻ, ഇസ്രായേൽ തുടങ്ങിയ നിരവധി നാടുകൾ ദുരിതമനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പാപ്പ സ്വഭവനങ്ങൾ വിട്ടുപോകേണ്ടി വന്നിട്ടുള്ള പലസ്തീൻകാരെ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. പൊതുകൂടിക്കാഴ്ച പരിപാടിയുടെ അവസാനം പാപ്പ പതിവ് പോലെ യുവജനത്തെയും പ്രായം ചെന്നവരെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം സംബോധന ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നതുപോലെ പ്രത്യാശയിൽ സന്തോഷിക്കാനും ക്ലേശങ്ങളിൽ സഹനശീലമുള്ളവരായിരിക്കാനും പ്രാർത്ഥനയിൽ സ്ഥൈര്യമുള്ളവരായിരിക്കാനും സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ കരുതലുള്ളവരായിരിക്കാനും പാപ്പ പ്രചോദനം പകർന്നു. തദനന്തരം പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Qui feci cielo e terra.
Benedica vos, omnipotente Deo, et Fili, et Spiritus Sancto. Amen.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.